نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهماني رأي صحودرنا لي അല്ലാഹു സുബ്ഹാനഹു വതആല അവനാകുന്നു സർവ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ അവനാകുന്നു അൽ മഅബൂദ്, ആരാധിക്കപ്പെടേണ്ടവൻ. അവനു പുറമെ, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് പുറമെ ഒരാളും ആരാധിക്കപ്പെടാൻ പാടില്ല, ഒരാൾക്കും ഇബാദത്ത് നൽകപ്പെടാൻ പാടില്ല. ഈ പാഠമാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചത്. വറബ്ബു ഹുവൽ മഅബൂദ്, സർവ്വതിൻ്റെയും റബ്ബായവൻ, എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ, അവനായിരിക്കണം അൽ മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അബ്ദാൻ, അടിമയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് റബ്ബായിട്ടുള്ളവൻ, ഉടമയായിട്ടുള്ളവൻ. മനുഷ്യൻ എത്രയെല്ലാം നിഷേധിച്ചാലും തള്ളിപ്പറഞ്ഞാലും അവന് അടിമയാകാതെ ജീവിക്കാൻ സാധിക്കുകയില്ല. ഒന്നല്ലെങ്കിൽ അവൻ അവനെ സൃഷ്ടിച്ച, സർവ്വതും അറിയുന്നവനായ, ഏകനായ, റബ്ബായ, ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടിമയാകും. അവൻ അല്ലാഹുവിന്റെ അടിമയായിട്ടില്ല എങ്കിൽ, ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ അടിമയാകാതെ അവന് ജീവിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു, الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب الله വിശ്വസിച്ചവർ അവരുടെ ഹൃദയങ്ങൾ സമാധാനം അടയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള സ്മരണ കൊണ്ടാണ്. ألا بذكر الله تطمئن القلوب അറിയുക, നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാവുക. അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ നീ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റബ്ബാൻ, ഒന്നല്ലെങ്കിൽ നീ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അബ്ദാൻ, അടിമയാൻ. അവനിൽ നീ വിശ്വസിച്ചാൽ, അവനിൽ നീ ബറമേൽപ്പിച്ചാൽ, മസായിബുകൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ആ റബ്ബിലുള്ള വിശ്വാസം ഏതൊരു പ്രയാസത്തിന് മുന്നിലും പർവ്വത സമാനമായി ഉറച്ചു നിൽക്കാൻ നിന്നെ സഹായിക്കും. അഹ്സാബ് യുദ്ധം, 10,000 വരുന്ന സൈന്യമാണ് മുന്നിലുള്ളത്. അവർക്ക് മുന്നിൽ അവരെ എതിരിടാൻ നിൽക്കുന്ന മുസ്ലിമീങ്ങളാകട്ടെ തുലോം തുച്ഛമാൻ. അവരെ അപേക്ഷിച്ചു നോക്കിയാൽ അവർക്ക് മുന്നിലുള്ളത് ഒരു കിടങ്ങാണ്. ഇങ്ങനെ ശത്രുക്കൾ 10,000 വരുന്ന അറബികൾ ഒന്നടങ്ക് മുന്നിൽ വന്ന് നിൽക്കുന്നു. അവരെ കിടങ്ങുകുഴിച്ച് പ്രതിരോധിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ ശ്രമിക്കുന്നു. ആ സന്ദർഭത്തിലാണ് മദീനക്കുള്ളിൽ നിന്ന് യഹൂദന്മാർ അവർ കരാർ ലംഘിച്ചത്. അവർ മുസ്ലിമീങ്ങളെ ഒറ്റിക്കൊടുത്തത്. നാലുപാട് നിന്നും ജനങ്ങൾ ഒരുമിച്ച് എതിരായ ആ സന്ദർഭം, ആ സാഹചര്യം വിവരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖ്ശൗഹും ഫസാദഹും ഈമാന. ജനങ്ങളിൽ ചിലർ അവരോട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലകും, ജനങ്ങളിതാ നിങ്ങൾക്കെതിരെ ഒരുമിച്ചിരിക്കുന്നു, ഫഖ്ശൗഹും, നിങ്ങൾ അവരെ പേടിക്കണം. ഫസാദഹും ഈമാന, പക്ഷെ അത് അവർക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അവർ പറഞ്ഞു അള്ളാഹു ഞങ്ങൾക്ക് മതി, ഭരമേൽപ്പിക്കാൻ അവൻ ഏറ്റവും നല്ലവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടിമയായാൽ നിന്റെ ഹൃദയം ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അജബൽ അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. ഇൻ അസാബത്തു സറ ശകറ ഫകാന ഖൈറൻ ലഹ്, അവനൊരു സന്തോഷം ബാധിച്ചാൽ അവൻ അള്ളാഹുവിനെ നന്ദി കാണിക്കും, അതവന് നന്മയായി തീരും. വഇൻ അസാബത്തു ദറ സബർ ഫകാന ഖൈറൻ ലഹ്, പ്രയാസം ബാധിച്ചാൽ അവൻ ക്ഷമിക്കും. ഈ ദുനിയാവ് ഇവിടെ അവസാനിക്കുന്നില്ല, എന്റെ റബ്ബിന്റെ അരികിലേക്കാണ് ഞാൻ മടങ്ങിപ്പോകാനിരിക്കുന്നത്. അവന് വിശ്വാസമുണ്ട്, അവനൊരിക്കലും ക്ഷമകെട്ടവനായി തീരുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൻ, അവന്റെ കാര്യം അത്ഭുതമാണ്. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് നിന്റെ റബ്ബ് എങ്കിൽ, നീ അവന്റെ അടിമയാണ് എങ്കിൽ, നിന്റെ ഈ ജീവിതം ദുനിയാവിലെ ജീവിതവും ഖൈറാണ്, പരലോകത്തെ ജീവിതവും ഖൈറാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ وهو مؤمن فلنحيينه حياه طيبه انا അകട്ടെ പെണ്ണാകട്ടെ ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് മുഅ്മിനായി കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചാൽ, فلنحيينه حياه طيبه, വളരെ മനോഹരമായ ഒരു ജീവിതം അവനെ നാം നൽകുന്നതാണ് ഈ ദുനിയാവിൽ. മുഅ്മിനാണെങ്കിൽ, അല്ലാഹുവാണ് നിന്റെ റബ്ബ് എങ്കിൽ, നീ അവന്റെ അടിമയാണെങ്കിൽ. എന്നാൽ സഹോദരങ്ങളെ, ഈ വാക്കുകൾ കേട്ടാൽ ചില ആളുകൾ പറയും, നിങ്ങളൊക്കെ അടിമകളാണ്, നിങ്ങൾ ആരുടെ അടിമകളല്ല, ഞങ്ങൾ സ്വതന്ത്രരാണ്. മനുഷ്യൻ എത്രയെല്ലാം സ്വതന്ത്രനാണ് എന്ന് അവകാശപ്പെട്ടാലും അവൻ എന്തെങ്കിലും ഒന്നിന്റെ അടിമയാണ്. അത്ഭുതകരമായ കാര്യം, ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടിമത്തത്തിൽ നിന്ന് അവൻ എത്രമാത്രം പുറത്തു കടക്കുന്നോ അത്രമാത്രം അവൻ സൃഷ്ടികളുടെ അടിമയായിരിക്കും. ഒന്നല്ലെങ്കിൽ അവൻ കാണാത്ത കേൾക്കാത്ത ഉപകാരോപദ്രവങ്ങൾ ചെയ്യാത്ത വിഗ്രഹങ്ങൾക്ക് മുന്നിൽ അടിമയായി നിലകൊള്ളുന്നുണ്ടായിരിക്കും. ഒന്നും കാണാത്ത കേൾക്കാത്ത വിഗ്രഹങ്ങളുടെ അടിമയായിരിക്കും. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയപ്പെടുന്നവർ കണ്ടിട്ടില്ല നിങ്ങൾ? വലിയ ബുദ്ധിരാക്ഷസന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ ആർക്കു മുന്നിലാണ് സുജൂദ് ചെയ്യുന്നത്? ഇന്നലെ വരെ മണ്ണായി കിടന്ന ഏതോ മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയ, എവിടെ നിന്നോ പണം കൊടുത്ത് വാങ്ങിച്ച ഒരു വിഗ്രഹത്തിന് മുൻപിലാണ് അവൻ സുജൂദ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടിമയായില്ലെങ്കിൽ അവൻ ചെന്നുപെടുന്നത് ആരുടെ അടിമയായിക്കൊണ്ടാണ്? അവൻ ആരുടെ മുന്നിലാണ് സഷ്ടാംഗം നമിച്ചു കിടക്കുന്നത്? അവൻ ആരെയാണ് വന്ദിക്കുന്നത്? അവൻ ആരുടെ മേലാണ് വരമേൽപ്പിക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖർറ മിനസ് സമാ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ് അവന്റെ അവസ്ഥ. ഒരു സമാധാനം ഉണ്ടാവില്ല. ജാറങ്ങളിൽ പോകുന്നവർ, മക്ബറകളിൽ പോകുന്നവർ, വിഗ്രഹങ്ങളെ ഇബാദത്ത് ചെയ്യുന്നവർ, മരിച്ചു മണ്ണടഞ്ഞു പോയവർ ആരാധിക്കുന്നവർ, ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ, അവർക്ക് ഒരു ഉറപ്പും ഉണ്ടാവുകയില്ല. ഒരു രോഗം വന്നു, ഒരു സ്ഥലത്ത് പോയി മാറുന്നില്ല, വേറെ സ്ഥലത്ത് പോയി മാറുന്നില്ല, വേറെ സ്ഥലത്ത് പോയി മാറുന്നില്ല. ഇങ്ങനെ ജീവിതം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ് അവന്റെ കഥ. അവനൊരു ഉറപ്പില്ല. ആ വിഗ്രഹം ഒരു ദിവസം പോലും അവനോട് തിരിച്ചൊരു വാക്കു പറയാൻ പോകുന്നില്ല. അവനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു ഉപദ്രവം അവനിൽ നിന്ന് തടുക്കാൻ പോകുന്നില്ല. എന്തിന്? അവൻ ആരാധിക്കുന്ന ആ വിഗ്രഹം അതിനു മുകളിലേക്ക് വല്ല കോഴിയോ പൂച്ചയോ ചാടി വീണാൽ ആ വിഗ്രഹത്തെ രക്ഷിക്കാൻ അവൻ പെടാപ്പാട് പെടണം. അവൻ എന്തിന്റെ അടിമയൻ? അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടിമയല്ല എങ്കിൽ വളരെ ദുർബലമായ വസ്തുക്കളുടെ അടിമയായിരിക്കും അവൻ. അതുമല്ലെങ്കിൽ ഈ കാലഘട്ടത്തെ വലിയ യുക്തിവാദികളാണ് എന്ന് പറയുന്നവർ, അവരാരുടെ അടിമയാണ്? ചിന്തിച്ചു നോക്കും. അവരെ പോലെ ഉറങ്ങുന്ന, അവരെ പോലെ ഭക്ഷിക്കുന്ന, മറവി സംഭവിക്കുന്ന, അവരെ പോലെ മരിച്ചു പോകുന്ന, അവരെ പോലെ വാർദ്ധക്യം ബാധിക്കുന്ന, അവരെ പോലെ ജനിച്ചു വീണ സാധാരണ മനുഷ്യർ, അവർക്ക് അബദ്ധം സംഭവിച്ചുകൂടെ? സംഭവിക്കാം, തീർച്ചയായും സംഭവിക്കും. മനുഷ്യരാണെങ്കിൽ അബദ്ധം സംഭവിക്കും. ആ മനുഷ്യരെ പോലെ എഴുതി വെച്ച പുസ്തകങ്ങൾ അവയുടെ അടിമകളാണ്. ഏതോ കാലത്ത് ഒരാൾ മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. ഇന്നും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി, അതിനെ ബലപ്പെടുത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് തെളിവുകൾ കണ്ടെത്തുന്നവർ ആരുടെ അടിമയാണവർ? ഏതോ ഒരു കാലഘട്ടത്തിൽ തൊഴിലാളി വർഗത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി എഴുതപ്പെട്ടതാണ് എന്ന പേരിൽ ചില പുസ്തകങ്ങൾ ചില ആളുകൾ എഴുതി വെച്ചു. അതിനുള്ളതെല്ലാം ന്യായീകരിക്കാൻ നടക്കുന്നവർ, അതിനുള്ളതെല്ലാം പ്രാവർത്തികമാക്കാൻ കഷ്ടപ്പെടുന്നവർ, അതിനെതിരെ വരുന്നതിനെല്ലാം പ്രതിരോധിക്കും, ആരുടെ അടിമയാണവർ? മനുഷ്യരുടെ അടിമയാണ്. അവരെ പോലുള്ള മനുഷ്യർ, മരിച്ചുപോയ ആളുകൾ, മറവി സംഭവിക്കാവുന്നവർ, അബദ്ധം സംഭവിക്കുന്നവർ, തെറ്റുകൾ പറ്റാവുന്നവർ, അവരെ പോലെ മലമൂത്ര വിസർജനം ചെയ്യുന്നവർ ദുർബലരായ സൃഷ്ടികളുടെ അടിമകളാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല യഹൂദ നസാറാക്കളെ കുറിച്ച് പറഞ്ഞത്, اتخذوا احبارهم ورهبانهم اربابا من دون الله. അവരവരുടെ പണ്ഡിത പുരോഹിതന്മാരെ അല്ലാഹുവിനു പുറമെയുള്ള റബ്ബുകളാക്കി. അവരൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യാം, അവർ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്. പാർട്ടിന്റെ നേതാവ് പറഞ്ഞാൽ അത് ചെയ്യാം, ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുക. അയാൾ കൊല്ലാൻ പറഞ്ഞാൽ പോയി കൊല്ലുക, അയാൾ കൊല്ലരുതെന്ന് പറഞ്ഞാൽ വെറുതെ വിട. ആരുടെ അടിമയാണ് നീ? ചിന്തിച്ചു നോക്കുക, നീ ആരുടെ അടിമയാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടിമത്വം വലിച്ചെറിഞ്ഞ് നീ എവിടെയാണ് പോയി എത്തിപ്പെട്ടിട്ടുള്ളത്? ചിന്തിച്ചു നോക്കുക, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു മനുഷ്യനുമില്ല, എത്ര വലിയവനാകട്ടെ ചെറിയവനാകട്ടെ. ഇതുമല്ലെങ്കിൽ അവൻ സ്വന്തം നഫ്സിന്റെ അടിമയൻ, സ്വന്തം ദേഹേച്ഛയുടെ അടിമയൻ, അവനെ അബദ്ധങ്ങളിലേക്ക് തള്ളിവിടുന്ന, അവനെ പ്രയാസങ്ങളിലേക്ക് തള്ളിവിടുന്ന, അവനെ ആർത്തി ഉള്ളവനാക്കുന്ന, മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിക്കാൻ അവനോട് ആവശ്യപ്പെടുന്ന സ്വന്തം അന്നഫ്സുൽ അമ്മാറ ബിസ്സു, തിന്മയോട് താല്പര്യമുണ്ടാക്കുന്ന അവന്റെ സ്വന്തം നഫ്സ്, സ്വന്തം മനസ്സ് അതിന്റെ അടിമയൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ തന്റെ സ്വന്തം ദേഹേച്ഛയെ ഇലാഹാക്കിയവനെ നീ കണ്ടുവോ? പണ്ഡിതന്മാർ പറഞ്ഞു, അവന് എന്തൊരു തിന്മ ചെയ്യാൻ മനസ്സിൽ തോന്നി അതൊക്കെ ചെയ്യും. അവൻ സ്വന്തം മനസ്സിന്റെ അടിമയൻ, സ്വന്തത്തിന്റെ അടിമയൻ. അതവനെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിക്കും, സംശയമില്ല. കാരണം നഫ്സ്, സ്വന്തം ശരീരം, അതിന്റെ താല്പര്യങ്ങളെയാണ് എപ്പോഴും നോക്കുക, അതിന്റെ ഇഷ്ടങ്ങളെയാണ് എപ്പോഴും നോക്കുക. മറ്റുള്ളവരെ സഹായിക്കണമെന്നോ അവരെ പ്രയാസപ്പെടുത്തരുതോ എന്ന് സ്വന്തം നഫ്സ് ഒരിക്കലും സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയില്ല. ഇനി അതുമല്ലെങ്കിൽ ചില ആളുകൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനോടുള്ള അടിമത്തം അവരിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ദുർബലമായ വസ്തുക്കളുടെ അടിമയായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, تعيس عبد الدينار تعيس عبد الدرهم تعيس عبد الخميصة تعيس عبد الخميلة تعيس وانتكس. دينار عند عدم النشيكته درهم عند عدم النشيكته وسترت عند قدب عند عدم النشيكته عند دل اغنى الله عدم غلا راغو لو ملك ند عند دينان دينار عند كان درهم عند كان ഉറക്കം നഷ്ടപ്പെടുത്തി രാത്രി വരെ അവൻ ഓടുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, മരണം വരെ അതിനു വേണ്ടിയാണ് ഓടുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇത് ഒരു തരം അടിമത്തമാണ്. പൂർണ്ണമായി അവൻ സമ്പത്തിന്റെ ആരാധകനാണ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അതിനുവേണ്ടി ചിന്തിച്ചു നോക്കുക, ആ സമ്പത്ത് കിട്ടുന്നതിന് വേണ്ടി അല്ലെ, ചിലപ്പോൾ മാനേജർ അവന്റെ വീട്ടിലുള്ളവരെ ചീത്ത പറയും, കേട്ടുക്കും, തിരിച്ചൊന്നും പറയില്ല. ഒരു ദിവസം അസുഖമായ ലീവ് കിട്ടാൻ ചോദിച്ചാൽ കിട്ടൂല, എന്നാലും അവിടെ പോകും. അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് നിന്റെ റബ്ബ് എങ്കിൽ, അവൻ കൽപ്പിച്ചതാണ് നീ അനുസരിക്കുന്നത് എങ്കിൽ എത്ര എളുപ്പമാണ് കാര്യം. യുറീദുല്ലാഹു ബികുമുൽ യുസ്ർ വലാ യുറീദു ബികുമുൽ ഉസ്ർ.
അവൻ നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. നിസ്കാരം, നിന്ന് നിസ്കരിക്കണം. നിൽക്കാൻ കഴിയില്ലെങ്കിലോ ഇരിക്കാൻ മതി, ഇരുന്നാ മതി. ഇരിക്കാൻ കഴിയില്ലെങ്കിലോ കിടന്ന് നിസ്കരിച്ചാൽ മതി. നോമ്പ് നോൽക്കണം. രോഗിയാണെങ്കിൽ നോമ്പിലിളവുണ്ട്. യാത്രക്കാരനാണ് എങ്കിൽ നോമ്പിലിളവുണ്ട്. ഹജ്ജ് ചെയ്യണം. സമ്പത്തില്ലെങ്കിൽ ചെയ്യേണ്ടതില്ല, നിർബന്ധമില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസാഹ, ഒരാളോടും അവന് സാധിക്കാത്തത് അല്ലാഹു കൽപ്പിക്കുകയില്ല. റഹ്മാനായ റഹീമായ ഗഫൂറായ, എത്രയെല്ലാം നീ തെറ്റുകൾ ചെയ്താലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നീ പറഞ്ഞാൽ പുറത്തു തരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു റബ്ബാണ് നിനക്കുള്ളത്. ഒന്നല്ലെങ്കിൽ നിനക്ക് അവന്റെ അടിമയാകാം, അതല്ലെങ്കിൽ നിനക്ക് ഈ പറഞ്ഞ വസ്തുക്കളുടെ അടിമയാകാം. ഫമൻ ഷാഅ ഫലിയുഅ്മിൻ വമൻ ഷാഅ ഫലിയക്ഫർ. ഉദ്ദേശിക്കുന്നവൻ വിശ്വാസിയാകട്ടെ, ഉദ്ദേശിക്കുന്നവൻ തള്ളിക്കളയട്ടെ. ഇന്ന അഅതദ്ന ലിദ്ദാലിമീന നാറ, അതിക്രമികൾക്ക് നാം നരകം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, നാം ഹൃദയത്തെ പഠിപ്പിക്കേണ്ട പാഠങ്ങളിൽ ഒന്നാണിത്. നീ അള്ളാഹുവിന്റെ അടിമയാകുന്നതിനനുസരിച്ച് നീ സ്വതന്ത്രനായിക്കൊണ്ടിരിക്കും. മറ്റ് കെട്ടുപാടുകളെല്ലാം നിന്റെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു അഴിച്ചു നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമത്തത്തിൽ നിന്ന് നീ കുതറിച്ചാടാൻ ശ്രമിക്കുന്നിടത്തോളം നീ മറ്റുള്ളവരുടെ അടിമയായി മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഫിർഔൻ, അവന്റെ ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം, അവൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെയും ബനു ഇസ്രായേലുകാരെയും കടുത്ത ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചവനാണ്. അന റബ്ബുക്കും ഉലഅല, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞവനാണ്. അവനോട് സംസാരിക്കുക, അവന്റെ മന്ത്രിമാരിൽ ചില ആളുകൾ പറഞ്ഞു, അതദറു മൂസ ലിയുഫ്സിദു ഫിൽ അർദ്, മൂസയെ നീ വെറുതെ വിടാൻ പാടില്ല, അവൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും. വയദറക വആലിഹതക, അവൻ നിന്നെയും നിന്റെ ആലിഹത്തുകളെയും ഉപേക്ഷിക്കാനാണ് ജനങ്ങളോട് പറയുന്നത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ചിലർ പറഞ്ഞു നിന്നെയും നിന്നെ ആരാധിക്കുന്നതിനെയും ഉപേക്ഷിക്കാനാണ് മൂസ ജനങ്ങളോട് പറയുന്നത്. മറ്റൊരു തഫ്സീർ, ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞ അഭിപ്രായം, വയദറക വആലിഹതക, അവൻ നിന്നെ ഉപേക്ഷിക്കാനും നീ ആരാധിക്കുന്ന നിന്റെ വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കാനുമാണ് പറഞ്ഞത്. ഫസീറുകളിൽ ചിലർ പറഞ്ഞു ഫിർഔൻ അവൻ ചില ആരാധ്യ വസ്തുക്കൾ ആരാധിച്ചിരുന്ന രഹസ്യമായി. ചില ആളുകൾ പറഞ്ഞു അത് പശുവാണ്. മറ്റു ചിലർ പറഞ്ഞത് എലിയൻ, ദുർബലമായ ജീവിയൻ, അല്ലേ, അത്ര ദുർബലമായ ജീവിയൻ, അതിനാണ് അവൻ ആരാധിച്ചിരുന്നത്. വേറെ ചില ആളുകൾ പറഞ്ഞു അവന്റെ കഴുത്തിൽ ധരിച്ചിരുന്ന ഒരു മുത്താൻ, അവൻ സിഹറുമായി ബന്ധമുള്ളവനായിരുന്നു, അതുകൊണ്ട് അതിനെ ആരാധിച്ചിരുന്നു. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമയാണ് നീ എന്നത് നിഷേധിക്കുന്നിടത്തോളം നീ അപമാനിതനായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് തള്ളിക്കളയുന്നവർ അവർക്കുള്ള മറുപടിയായി പറഞ്ഞത് വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നെ വിളിച്ച് ദുആ ചെയ്യുക, എന്നോട് പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നൽ ലദീന യസ്തക്ബിറൂന അൻ ഇബാദതിഹി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് എന്റെ അടിമയാകുന്നതിൽ നിന്ന് അഹങ്കാരം നടിക്കുന്നവരാരാണോ അവർ നരകത്തിൽ പ്രവേശിക്കുമെന്നല്ല, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അങ്ങേറ്റം നിമ്യമായ രൂപത്തിൽ അവർ നരകത്തിൽ പ്രവേശിക്കും. അവർ കിബിർ കാണിച്ചു, അതിന് നേരെ ഫലം തിരിച്ചെന്താ, അവരങ്ങേറ്റം നിന്ദരാക്കുക എന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ പാഠം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യുവാക്കൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ആധുനികത അതിന്റെ പളവളപ്പുകൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരിന്ന് മറ്റു പലതിൻ്റെയും അടിമകളായി മാറാനുള്ള ധൃതിയിലാണ്. പല നേതാക്കന്മാർ, കളിക്കാർ, സിനിമക്കാർ, വിനോദ മേഖലയിലുള്ള ആളുകൾ, ഇവരൊന്നും നിനക്ക് യാതൊന്നും നൽകാൻ പോകുന്നില്ല. നീ അല്ലാഹു സുബ്ഹാനഹു വതആലയെ നിന്റെ റബ്ബായി സ്വീകരിക്കുക, നീ അവന്റെ അടിമയാവുക, നിനക്ക് എല്ലാ കെട്ടുപാടുകളിൽ നിന്നും അല്ലാഹു സ്വാതന്ത്ര്യം നൽകും. നിന്നെക്കാൾ സ്വാതന്ത്ര്യമുള്ള വേറെ മനുഷ്യരുണ്ടാവില്ല ദുനിയാവ്. അപ്പോൾ ഈ കാര്യം നാം വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട പാഠമാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്നാണല്ലോ ഇത്രയും പറഞ്ഞത്. ഇനി പറയുന്നത് ഇബാദത്തുകളെ കുറിച്ചാണ്.
وَأَنْوَاعُ الْعِبَادَةِ الَّتِي أَمَرَ اللَّهُ بِهَا مِثْلُ الْإِسْلَامِ وَالْإِيمَانِ وَالْإِحْسَانِ.
ഇബാദത്തുകൾ പല ഇനങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച അനേകം ഇബാദത്തുകളുണ്ട്. മിസ്ലു അതിന്റെ ഉദാഹരണത്തിൽ പെട്ടതാണ് അൽ ഇസ്ലാം. ഇസ്ലാം ഇബാദത്തിൽ പെട്ടതാണ്. ഒരാൾ മുസ്ലിം ആവുക എന്നത് ഇബാദത്ത് സ്വീകരിക്കപ്പെടാനുള്ള ഒന്നാമത്തെ പടിയാണ്. വൽ ഈമാൻ അതുപോലെ തന്നെ ഈമാൻ ഇബാദത്തിൽ പെട്ടതാണ്. വൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്നത് ഇബാദത്താണ്. ഇൻഷാ അള്ളാഹ് ഈ മൂന്ന് കാര്യങ്ങളും പിന്നീട് വിശദമായി പഠിക്കാനുണ്ട്. വമിൻഹു അതിൽപ്പെട്ടതാണ്, ഈ പറഞ്ഞ ഇബാദത്തുകളിൽ പെട്ടതാണ് അദ്ദുആ, പ്രാർത്ഥന, അത് ഇബാദത്താണ്. വൽ ഖൗഫു വർജാ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം ഇബാദത്താണ്. വർജാഉ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള പ്രതീക്ഷ, അത് ഇബാദത്താണ്. വത്തവക്കുൽ, അല്ലാഹുവിൽ ബലമേൽപ്പിക്കുക എന്നത് ഇബാദത്താണ്. വർഗബത്തു വർഹബ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടവും ആ ഇഷ്ടത്തോടുകൂടിയുള്ള പ്രതീക്ഷയും ഇബാദത്താണ്. വർഹബ, അല്ലാഹുവിനോടുള്ള ഭയവും അവന്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയും ഉണ്ടാവുക എന്നത് ഇബാദത്താണ്. വൽ ഖുശൂഉ, ആരാധനകളിൽ ഭയഭക്തി ഉണ്ടാവുക എന്നത് ഇബാദത്താണ്. വൽ ഖശ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഹൃദയമറിഞ്ഞ് പേടിക്കുക എന്നത് ഇബാദത്താണ്. വൽ ഇനാബ, അല്ലാഹുവിലേക്ക് ഇബാദത്തുകളുമായി മടങ്ങി ചെല്ലുക എന്നത് ഇബാദത്താണ്. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ ഓരോ വാക്കുകളും വിശദീകരിക്കപ്പെടാനുള്ളതാണ്. വൽ ഇസ്തിആന, അല്ലാഹുവിനോടുള്ള സഹായത്തേട്ടം ഇബാദത്താണ്. വൽ ഇസ്തിആദ, രക്ഷ ചോദിക്കുക എന്നത് ഇബാദത്താണ്. വൽ ഇസ്തിഗാഫ, പ്രയാസഘട്ടങ്ങളിൽ അല്ലാഹുവിനോട് സഹായം ചോദിക്കുന്നത് ഇബാദത്താണ്. വദ്ദബ്ഹു വന്നദർ, ബലിയർപ്പിക്കുക എന്നത് ഇബാദത്താണ്. നേർച്ചയർപ്പിക്കുക എന്നത് ഇബാദത്താണ്. വഗൈറു ദാലിക മിൻ അൻവാഇൽ ഇബാദാത് അല്ലതീ അമറ അല്ലാഹു ബിഹാ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച അനേകം ഇബാദത്തുകളുണ്ട്. كلها لله تعالى. ഈ ഇബാദത്തുകളെല്ലാം ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കു മാത്രമാണ്. അതിനുള്ള തെളിവ് വദ്ദലീലു ഖൗലുഹു തആല, ഈ പറഞ്ഞതിനുള്ള തെളിവ് വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ. മസ്ജിദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്, അവിടെ നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഈ ആയത്താണ് ഇബാദത്തുകൾ അല്ലാഹുവിന് മാത്രമാണ് എന്നതിനുള്ള തെളിവ്. സൂറത്തുൽ ജിന്നിലെ ആയത്താണത്. വഅന്നൽ മസാജിദ്, മസ്ജിദുകൾ. മസ്ജിദ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തേത് നമുക്കറിയുന്ന ഈ രൂപത്തിലുള്ള മസ്ജിദുകളാണ്, നിസ്കരിക്കാൻ വേണ്ടി ഇബാദത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ട സ്ഥലങ്ങൾ, വഖഫ് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ. അത് നമുക്കെല്ലാം അറിയുന്ന മസ്ജിദുകളിൽ പെട്ടതാണ്. ഈ മസ്ജിദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുള്ള ഇബാദത്തിന് വേണ്ടി പടുത്തുയർത്തപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഒരു ഖബറിന് മേൽ മസ്ജിദ് പടുത്തുയർത്തിയാൽ എന്ത് ചെയ്യണം? ഖബറാണോ വിളിക്കേണ്ടത്, മസ്ജിദാണോ വിളിക്കേണ്ടത്? ആ മസ്ജിദ് വിളിക്കണം. കാരണം ഖബറിന് മുകളിൽ മസ്ജിദ് ഉണ്ടാക്കുക എന്നത് പാടില്ല. ഒരാൾ മസ്ജിദാണ് ആദ്യം ഉണ്ടാക്കിയത്, പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഖബർ കൊണ്ടുവന്നാലോ? ആ ഖബർ എടുത്ത് അവിടെ നിന്ന് മാറ്റണം, അത് പൊളിച്ചു കളയണം, അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം. മസ്ജിദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തിന്റെ കേന്ദ്രമാണ്. രണ്ടാമത്തെ അർത്ഥം വഅന്നൽ മസാജിദ്, സുജൂദ് ചെയ്യപ്പെടുന്ന കാര്യം എന്ന് മസ്ജിദ് എന്ന വാക്കിന് അറബിയിൽ ആ അർത്ഥവുമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു മസാജിദ് എന്ന് പറഞ്ഞാൽ സുജൂദിന്റെ അവയവങ്ങളാണ്. സുജൂദിന്റെ അവയവങ്ങൾ ഏതൊക്കെയാണ്? സുജൂദിന്റെ അവയവങ്ങൾ ഏഴ് അവയവങ്ങളാണ്. ഒന്ന്, രണ്ട് കാലുകൾ അല്ലേ, താഴത്തല്ല കാലുകൾ, പിന്നെ കാൽമുട്ടുകൾ, പിന്നീട് രണ്ട് കൈകൾ, പിന്നെ നെറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റി അതിലേക്ക് അത് പറയുമ്പോൾ അവിടുന്ന് മൂക്കിലേക്ക് വരൽച്ചുകൊണ്ട്. അപ്പൊ ഈ ഏഴ് കാര്യങ്ങൾ സുജൂദിന്റെ അവയവങ്ങളാണ്. ഈ അവയവങ്ങൾ മുഴുവൻ ലില്ലാഹ്, അല്ലാഹുവിനുള്ളതാണ്. നിന്റെ ഇബാദത്ത് ചെയ്യാനുള്ള അവയവങ്ങൾ സർവ്വതും ആർക്കുള്ളതാണ്? അല്ലാഹുവിനുള്ളതാണ്. ഈ അവയവങ്ങൾ കൊണ്ട് ഫല തദ്ഉ മഅല്ലാഹി അഹദ, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഈ രണ്ട് അർത്ഥങ്ങളും ഈ ആയത്തിന് പറയപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഅലം. ഇവിടെ പറഞ്ഞത് ഇബാദത്തിനെ കുറിച്ചാണ്. ഇബാദത്ത് എന്നത് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ സൂറത്തു ദാരിയാത്തിലെ ഒരൊറ്റ ആയത്ത് മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, ജിന്നുകളെയാകട്ടെ മനുഷ്യരെയാകട്ടെ ഞാൻ അവരെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. എന്തിനു വേണ്ടിയല്ലാതെ? ഇല്ലാ ലിയഅബുദൂൻ, അവരെന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയല്ലാതെ. ഇല്ലാ ലിയഅബുദൂൻ, ഇബാദത്ത് ചെയ്യുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സൃഷ്ടിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യമാണ്. നിന്നെ പറിച്ചേ അതിനു വേണ്ടിയാണ്, കച്ചവടം ചെയ്യാനോ വേറെ ഒന്നിനു വേണ്ടിയല്ല. ഈ ദുനിയാവിലെ ഒരു കാര്യത്തിനു വേണ്ടിയല്ല അല്ലാഹു നിന്നെ സൃഷ്ടിച്ചത്, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ്. അതാണ് നിന്നെ സൃഷ്ടിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യം. ഈ ലക്ഷ്യത്തെ കുറിച്ചാണ് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് ചോദിക്കാനിരിക്കുന്നത്. അതിൽ നിന്ന് ഇബാദത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സർവ നബിമാരും എല്ലാ റസൂലുകളും അവരുടെ സമൂഹത്തിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞത്, ആദ്യമായി കൽപ്പിച്ചത് ഈ ഇബാദത്തിന്റെ കാര്യമാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നിനക്ക് മുൻപ് നാം ഒരു റസൂലിനെയും പറഞ്ഞയച്ചിട്ടില്ല. അവരെല്ലാം എന്താണ് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുമില്ല. അതുകൊണ്ട് ഫഅബ്ദൂൻ, നിങ്ങൾ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യണം. എല്ലാ നബിമാരും പറഞ്ഞ വിഷയം നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന കാലഘട്ടത്തിൽ മക്കയിൽ എന്തെല്ലാമുണ്ട്? പലതരം തോന്നിവാസങ്ങളും വൃത്തികേടുകളുമുണ്ട്. സാമൂഹികവും രാഷ്ട്രീയവും സ്വഭാവപരവും ദാമ്പത്യപരവും എല്ലാ നിലക്കുമുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ഏതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തിരുത്താൻ പറഞ്ഞ കാര്യം? അവിടുന്ന് ദുൽമജാസിലെ ഉഖാബയിലെ ചന്തകളിൽ ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറി നിന്നുകൊണ്ട് പറയുമായിരുന്നു എന്നെ, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കാം. അതാണ് സഹോദരങ്ങളെ ഏറ്റവും ആദ്യത്തെയും അവസാനത്തെയും വിഷയം. വേറെ രാഷ്ട്രീയമോ സാമൂഹികമോ ഇതൊന്നുമല്ല നമുക്ക് പറയാനുള്ളത്. നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്നതാണ്. ഇവിടുത്തെ ഭരണം മാറണം, മറ്റേത് മാറ്റണം, മറിച്ചത് മാറ്റണം, ഇതൊന്നും നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമല്ല. ഇതൊക്കെ എപ്പോൾ അവസാനിക്കും? ഇന്ന് നീ മരിച്ചാൽ അവസാനിക്കും. ഇന്ന് നീ മരിച്ചാൽ ഇതെല്ലാം അവസാനിച്ചു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുള്ള ഇബാദത്തിൽ നീ പങ്കുചേർത്താൽ കാലാകാലം നീ നരകത്തിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ അവസാനിച്ചു. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്താണ്. അതിൽ നിന്ന് ഇബാദത്ത് എന്ന വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇബാദത്തുമായി ബന്ധപ്പെട്ട ചില പ്രധാന പാഠങ്ങൾ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു പോകാം. ഒന്നാമത്തെ കാര്യം, സഹോദരങ്ങളെ, ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഏതൊരു ഇബാദത്താകട്ടെ, നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഏതൊരു ഇബാദത്താകട്ടെ, അല്ലാഹു അവ സ്വീകരിക്കണമെങ്കിൽ രണ്ട് നിബന്ധനകളുണ്ട്. ഇതിലേതെങ്കിലും ഒന്നില്ലാതെയായാൽ ഇബാദത്ത് സ്വീകരിക്കപ്പെടുകയില്ല. അതിലൊന്നാമത്തെ നിബന്ധന ഏതാണ്? അൽ ഇഖ്ലാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കു വേണ്ടി മാത്രമായി ചെയ്യുക എന്നതാണ്. രണ്ടാമത്തെ നിബന്ധന ഏതാണ്? അൽ ഇത്തിബാ അവൽ മുതാബഅ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചു തന്നതുപോലെ ചെയ്യുക എന്നതാണ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഒരാൾ തെറ്റിച്ചാൽ അവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കില്ല. ഒരാൾ നിസ്കാരം രണ്ട് റക്അത്ത് കൃത്യമായി നിസ്കരിച്ചു, പക്ഷേ നിസ്കരിച്ചത് വേറെ ആരെങ്കിലും കാണിക്കാനാണെങ്കിലോ നിസ്കാരം സ്വീകരിക്കില്ല. ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി തന്നെയാണ് നിസ്കരിച്ചത്, ഒരാളെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, രാത്രി ഇരുട്ടുള്ള മുറിയിലാണ് നിസ്കരിച്ചത്, സുബ്ഹ് നിസ്കാരമാണ് നിസ്കരിച്ചത്, നാല് റക്അത്ത് നിസ്കരിച്ചെങ്കിലും സ്വീകരിക്കോ? ഇല്ല, അവന്റെ നിസ്കാരം ബാത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെയായിരിക്കണം ഇബാദത്ത് ചെയ്യുന്നത്. الامام الفضيل بن عياض رحمه الله ادهم പറഞ്ഞു, ان العمل ادهم പറഞ്ഞു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ് നിങ്ങളുടെ റബ്ബ്. എന്തിനു വേണ്ടിയാൽ, ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാനാണ്. അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാൻ. നന്നായി ശ്രദ്ധിക്കണം, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നിങ്ങളിൽ ആരാണ് കൂടുതൽ ചെയ്യുന്നത് എന്നറിയാൻ എന്നല്ല, അയ്യുക്കും അക്സറു അമല എന്നല്ല ചോദിച്ചത്. ആരാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത് അതെല്ലാം നോക്കുന്നത്, ആരാണ് ഏറ്റവും കൂടുതൽ ഭാരമുള്ള പ്രവൃത്തി ചെയ്യുന്നത് അതെല്ലാം നോക്കുന്നത്, ആരാണ് ഏറ്റവും കൂടുതൽ ഉറക്കമൊഴിച്ചത് അതെല്ലാം നോക്കുന്നത്. അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല പ്രവർത്തനം ആരാണ് ചെയ്യുന്നത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അഹ്സനുഹു ഐ അസ്വബുഹു വ അഖ്ലസു, ഏറ്റവും നല്ല പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഖ്ലാസ് ഉള്ളതും ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കുകയും ചെയ്തതാണ്. രണ്ട് കാര്യം ഉണ്ടാകുന്നതിനനുസരിച്ച് ഇബാദത്ത് നന്നാവും, ഇഖ്ലാസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇബാദത്തിന്റെ പ്രതിഫലം വർദ്ധിക്കും. അതുകൊണ്ടാണ് ഒരു വിചാരിയായ സ്ത്രീ, അവൾ ഒരു നായക്ക് വെള്ളം കൊടുത്തപ്പോൾ ആ പ്രവൃത്തി ചെറിയ പ്രവൃത്തിയാണ് അല്ലേ, പുറമേക്ക് നോക്കുമ്പോൾ ആ പ്രവൃത്തി വളരെ ചെറുതാണ്, ഒരു നായക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത്. പക്ഷെ ആ പ്രവൃത്തിയോടൊപ്പം അവളുടെ ഹൃദയത്തിൽ വലിയ ഇഖ്ലാസ് നിറവ് നിന്നപ്പോൾ ആ പ്രവർത്തനം വലുതായി. ഇഖ്ലാസ് അമലുകളെ വലുതാക്കും, ചെറിയ പ്രവർത്തനത്തെ വലുതാക്കും. സഹൽ തസ്തൂരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, റുബ്ബ അമലിൻ സഗീർ തുഅദ്ദിമുഹു നിയ്യ, എത്രയോ ചെറിയ പ്രവർത്തനങ്ങൾ നിയ്യത്ത് കാരണത്താൽ വലുതാകും. റുബ്ബ അമലിൻ കബീർ തുസഗ്ഗറുഹു നിയ്യ, വലിയ വലിയ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ നിയ്യത്ത് കാരണത്താൽ ചെറുതായി പോകും. ഇഖ്ലാസ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ കുറിച്ച് പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബികളെ ചീത്ത പറയരുത്. ഫവല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ സത്യം. ലൗ അൻഫഖ അഹദുകും മിസ്ല ഉഹുദ് ദഹബ മാ ബലഗ ദാലിക മുദ്ദ അഹദിഹിം വലാ നസീഫ, നിങ്ങളിൽ ഒരാൾ ഉഹുദ് മലയോളം സ്വർണം ചിലവഴിച്ചാൽ, ഉഹുദ് മല കണ്ടിട്ടുള്ളവർ ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും, ഉഹുദ് മലയുടെ വലുപ്പത്തിൽ സ്വർണമുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര സമ്പത്തുണ്ടാകും, എത്ര സമ്പത്തുണ്ടാകും, ചിന്തിച്ചു നോക്കൂ, എത്ര കോടികൾ ഉണ്ടാകും. അത് മുഴുവൻ ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ ചിലവഴിച്ചു. അങ്ങനെ ഒരാൾ ചിലവഴിച്ചാലും മാ ബലഗ ദാലിക മുദ്ദ അഹദിഹിം വലാ നസീഫ, സഹാബികൾ, മുൻഗാമികളായ സഹാബിമാർ അവർ അവരുടെ രണ്ട് കൈകളിൽ കോരിയെടുത്ത് നൽകിയ ധാന്യം ഒരു മുദ്ദ് അതിന് തുല്യമാവുകയില്ല. വലാ നസീഫഹു, അതിന്റെ പകുതിക്ക് തുല്യമാവുകയില്ല. എത്ര വലിയ പ്രവർത്തനമാണത്! എങ്ങനെയാണ് അവരുടെ ഈ മുദ്ദ് ഉഹദ് മലയോളം വലുപ്പമുള്ളതായത്, അതിലെ സ്വർണങ്ങളോളം വിലപിടിപ്പുള്ളതായത്? ഇഖ്ലാസ് കൊണ്ട്. ആ കാലഘട്ടത്തിൽ ഒരാളും സഹായിക്കാനില്ലാത്ത വേളയിലാണ് അവർ ഇസ്ലാമിനൊപ്പം നിലകൊണ്ടത്. ഇത് ആരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇത് ആരോട് പറഞ്ഞത്? സഹാബികളോട് തന്നെയാണ്. സഹാബികളിൽ അവസാനകാലക്കാരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലക്കാരുടെ ശ്രേഷ്ഠത ഈ രൂപത്തിൽ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എത്ര വലുതായാലും, എത്രയെല്ലാം നാം പ്രവർത്തിച്ചാലും സഹാബികളുടെ പ്രവർത്തനവുമായി തട്ടിച്ചു നോക്കിയാൽ അതൊന്നുമില്ലാത്തതാണ്. അപ്പോൾ ഇഖ്ലാസ് ഒന്നാമത്തെ നിബന്ധനയാണ്. രണ്ടാമത്തെ നിബന്ധന ഇത്തിബാഅൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ചെയ്യുക. സല്ലു കമാ റഅയ്തുമൂനി അസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടു അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. ഹജ്ജ് ചെയ്യുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിച്ചു മനസ്സിലാക്കണം, അവിടുന്ന് ചെയ്തതുപോലെ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപുള്ള പ്രാർത്ഥനയാണ് ബിസ്മിക റബ്ബി വ വഅതു ജംബി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ഒരു വാക്കുണ്ട്, വആമൻതു ബിനബിയ്യികല്ലദീ അർസൽത. അല്ലാഹുവേ, നീ അയച്ച നിന്റെ നബിയിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് ആ വാക്ക്. വആമൻതു ബിനബിയ്യികല്ലദീ അർസൽത. ഈ പ്രാർത്ഥന ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം തിരിച്ചു വന്ന് ആ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിച്ചു കേൾപ്പിച്ചു കൊടുത്തു. പഠിച്ചത് ശരിയായിട്ടുണ്ടോ എന്നറിയാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വആമൻതു ബിനബിയ്യിക എന്നതിന് പകരം വആമൻതു ബിറസൂലികല്ലദീ അർസൽത എന്ന് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പിടിച്ചു, അവിടുന്ന് പറഞ്ഞു, ലാ വബിനബിയ്യികല്ലദീ അർസൽത. അങ്ങനെയല്ല പറയേണ്ടത്, ബിനബിയ്യികല്ലദീ അർസൽത, നബി റസൂൽ എന്നീ രണ്ട് വാക്കുകൾ വളരെ അടുത്ത അർത്ഥം ലഭിക്കുന്ന പദങ്ങളാണ്. പക്ഷെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചു അങ്ങനെ ചെയ്യണം. സഹാബികളിൽ സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ, നിന്റെ തല ചൊറിയുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്നതുപോലെ നിനക്കത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ചെയ്യണം. സുന്നത്തിനോട് പരമാവധി യോജിച്ച് നിൽക്കണം. സുന്നത്തിനോട് ഏറ്റവും യോജിച്ച, ഏറ്റവും ഇഖ്ലാസുള്ള അമൽ അതാണ് അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും നല്ല പ്രവർത്തനമായി സ്വീകരിക്കപ്പെടുക. പണ്ഡിതന്മാർ അതുകൊണ്ടാണ് പറഞ്ഞത്, രണ്ട് ഹദീസുകൾ, ആ രണ്ട് ഹദീസുകൾ ഇസ്ലാം മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ്. ഒന്നാമത്തെ ഹദീസ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ആദ്യം ഉദ്ധരിച്ച ഹദീസാണ്. ഏതാണത്? ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. രണ്ടാമത്തെ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ്. അതേതാണ്? من احدث في امرنا هذا ما ليس منه فهو رد. عند حديثه انني عند حديث نرتم ഒന്നാമത്തെ ഹദീസിൽ പറയുന്നു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുക നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഏതിലേക്കാണ് സൂചന നൽകുന്നത്? ഇഖ്ലാസ് എന്ന നിബന്ധനയിലേക്കാണ്. ഇഖ്ലാസ് ഇല്ലാതെ അമൽ സ്വീകരിക്കില്ല. രണ്ടാമത്തെ ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അഹ്ദസ ഫീ അംരിന ഹാദാ ليس منه فهو رد. നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും നാം പഠിപ്പിക്കാത്തത് പുതുതായി ഉണ്ടാക്കിയാൽ ഫറദ്, അത് തള്ളപ്പെടേണ്ടതാണ്, അത് അവന്റെ അടുക്കലേക്ക് തന്നെ തള്ളേണ്ടതാണ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെടാവതല്ല. അപ്പോൾ ഇതാണ് ഇബാദത്തിന്റെ നിബന്ധനകൾ, ഇഖ്ലാസും ഇത്തിബാഉം. രണ്ടാമത്തേത് ഇബാദത്തിന്റെ റുക്നുകളാണ്. എന്ത് ഒരു കാര്യം നമ്മളിപ്പോ പഠിച്ചു, എന്താണ് ഇബാദത്തിന്റെ ഷർത്തുകൾ, നിബന്ധനകൾ. രണ്ടാമത്തേത് ഇബാദത്തിന്റെ റുക്നുകളാണ്, സ്തംഭങ്ങളാണ്. ഇബാദത്ത് നിലകൊള്ളുന്ന രണ്ട് സ്തംഭങ്ങളുണ്ട്. ഒന്നാമത്തേത് ഗായതു ദുല്ല്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിലുള്ള അങ്ങേയറ്റത്തെ താഴ്മയാണ്. അല്ലാഹുവിന്റെ മുൻപിൽ അവന്റെ മഹത്വം, അവന്റെ ഗാംഭീര്യം, അവൻ ആർഷിന്റെ ഉടമസ്ഥനാണ്, അവൻ ശിക്ഷിക്കുന്നവനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നരകത്തെ സൃഷ്ടിച്ചവനാണ്, അവൻ ലോകങ്ങളുടെ റബ്ബാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കോപിച്ചാൽ അവന്റെ കോപം സഹിക്കാൻ കഴിയുകയില്ല, അത് ഒരാൾക്കും ഏറ്റുവാങ്ങാൻ കഴിയുകയില്ല, അതിന് ശേഷിയില്ല, അവന്റെ ശിക്ഷ വളരെ കഠിനമാണ്. ഇതെല്ലാം അറിയുമ്പോൾ, അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ ഹൃദയത്തിൽ എന്താണ് ഉണ്ടാകുന്നത്? അല്ലാഹുവിനോട് താഴ്മയാണ് ഉണ്ടാകുന്നത്. അവന്റെ മുൻപിൽ ഒരു അടിമയെ പോലെ, പഴയ കാലഘട്ടത്തിൽ അടിമ സമ്പ്രദായമുണ്ട്, ഉടമസ്ഥന്റെ മുൻപിൽ അടിമ എങ്ങനെയാണ് നിൽക്കാറുള്ളത്? അങ്ങേറ്റത്തെ താഴ്മയോടുകൂടിയാണ്. ആ താഴ്മ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഉണ്ടാകണം. അതാണ് ഗായതു ദുൽ എന്ന് പറഞ്ഞാൽ. പണ്ഡിതന്മാർ പറഞ്ഞ ഇബാദത്ത് എന്ന പദം തന്നെ ഇതുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ഇബാദത്ത് ചെയ്യുന്ന ആൾക്ക് എന്താ പറയാ? അബ്ദു എന്നാണ് പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പലയിടത്തും പറഞ്ഞ വാക്യം എന്താണ്? അബ്ദുല്ലാഹി വ റസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാണ് എന്നാണ്, അബ്ദാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അബ്ദാകുമ്പോഴാണ് ഒരാൾ അല്ലാഹുവിനുള്ള ഇബാദത്ത് ചെയ്യുന്നത്. ഇബാദത്തും അബ്ദും വളരെ അടുത്ത പദങ്ങളാണ്. അവർ പറഞ്ഞു, ജനങ്ങൾ ധാരാളമായി ചവിട്ടി നടന്ന വഴിക്ക് ഫറൂഖുൻ മുഅബ്ബദ് എന്ന് പറയും. അബദ് എന്ന പദവുമായി ബന്ധപ്പെട്ടതാണ്. ആളുകൾ കാലുകൊണ്ട് ചവിട്ടുന്നത് കൊണ്ട് ആ വഴി എന്താണ്? അപമാനിതമാണ് അല്ലെ. കാലുകൊണ്ട് ചവിട്ടാനുള്ള ഒരാൾ അപമാനിക്കുന്നതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിൽ അങ്ങേയറ്റത്തെ താഴ്മയുണ്ടാകണം, വണക്കമുണ്ടാകണം, അവൻ അങ്ങേയറ്റം പേടിക്കണം, ആദരിക്കണം. ഇതാണ് റായത്തു ദുൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ഗായത്തുൽ മഹബ്ബ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. ഈ രണ്ട് കാര്യങ്ങൾക്ക് മുകളിലാണ് ഇബാദത്ത് നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള മഹബ്ബത്ത്, അങ്ങേയറ്റത്തെ സ്നേഹവും അങ്ങേയറ്റത്തെ താഴ്മയും. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ പറഞ്ഞ ഗായത്തുൽ ദുൽ അങ്ങേയറ്റത്തെ താഴ്മ എന്നത് തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ നിന്നെ സഹായിക്കും. അള്ളാഹുവിന്റെ അടിമയാണ്, എന്നെ ധിക്കരിക്കാൻ പാടില്ല, അവൻ ചെയ്യരുത് എന്ന് പറഞ്ഞ് ചെയ്യരുത്. അവനോടുള്ള നിന്റെ സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഇബാദത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിന്നെ സഹായിക്കും. ഇത് രണ്ടും ഇബാദത്തിന്റെ അടിസ്ഥാനം. ഇത് ശരിക്ക് ഹൃദയത്തിൽ ഊന്നി ഊട്ടി ഉറപ്പിക്കേണ്ട കാര്യമാണ്. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള താഴ്മ, അതുണ്ടാകുമ്പോഴാണ് തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുക, അള്ളാഹനെ പേടിക്കാനുള്ളത്. രണ്ടാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹം, അതുണ്ടാകുമ്പോഴാണ് ഇബാദത്തുകൾ വർദ്ധിക്കുക, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, നന്മകൾ അധികരിക്കാൻ, ഇബാദത്തുകൾ ചെയ്യാൻ ഈ രണ്ട് ഉറുക്കിനുകൾ, ഈ രണ്ട് അടിസ്ഥാനങ്ങൾ നിർബന്ധമായും വേണം. ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ അത് ഇബാദത്താവുകയില്ല. ഉദാഹരണത്തിന്, ഒരു അടിമ ഉടമസ്ഥന് മുൻപിൽ താഴ്മ കാണിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഭരണാധികാരിക്ക് മുന്നിൽ, പോലീസിന് മുൻപിൽ ആളുകൾ താഴ്മ കാണിക്കാറുണ്ട്, അത് ആരാധനയാണോ? അല്ല. കാരണം എന്താ? അതിൽ സ്നേഹമില്ല, അതിൽ സ്നേഹമില്ല. സ്നേഹം മാത്രമായാൽ അത് ഇബാദത്താകുമോ? ഇല്ല. ഉദാഹരണത്തിന്, മാതാപിതാക്കളെ സ്നേഹിക്കാറുണ്ട്, മക്കളെ സ്നേഹിക്കാറുണ്ട്, ഭാര്യയെ സ്നേഹിക്കാറുണ്ട്, പക്ഷെ അവരുടെ മുൻപിൽ ഈ പറഞ്ഞ ഭയത്തോടുകൂടിയുള്ള താഴ്മയില്ല. ഇത് രണ്ടും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരുമിച്ചാൽ അത് ഇബാദത്താണ്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ജാറങ്ങളിൽ, മക്ബറകളിൽ ഇബാദത്തുകളുമായി ചെന്ന് നിൽക്കുന്നവർ, അവിടെ പോയി പ്രാർത്ഥനകളുമായി ചെന്ന് നിൽക്കുന്നവർ, അവിടെ പോയി ആരാധനയുടെ ഹൃദയവുമായി ചെന്ന് നിൽക്കുന്നവർ, അവർ ചെയ്യുന്നത് തനിച്ച് ശിർക്കാണ്. ഈ പറഞ്ഞ അങ്ങേയറ്റത്തെ താഴ്മയും അങ്ങേയറ്റത്തെ സ്നേഹവും അള്ളാഹു അല്ലാത്ത ഒരാളുടെ മുൻപിൽ നീ കാഴ്ചവെച്ചാൽ തവനുള്ള ഇബാദത്താണ്. എന്താണ് ജാറത്തിൽ പോകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ? ഈ രണ്ട് കാര്യങ്ങളുണ്ട് അല്ലേ. പണ്ടത്തെ കാലത്ത് ജാറങ്ങളിൽ ഒരു കയറുണ്ട്, അവർ കെട്ടിട്ടിട്ട് സത്യം ചെയ്യാനുള്ള കയറാണ്. എന്തിനാണ് ഈ കയറ് വെച്ചിട്ടുള്ളത്? ആളുകൾ കളവ് പറയുകയാണ് എന്ന് തോന്നിയാൽ ഈ ജാറത്തിലേക്ക് കൊണ്ടുവരും, അവനെ കയറുമ പിടിപ്പിക്കും, എന്ന് സത്യം ചെയ്യാൻ പറയും. കളവ് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യാൻ അവന് സാധിക്കുകയില്ല. എന്തുകൊണ്ട്? എന്നാലും സത്യം കളവ് പറഞ്ഞാൽ ഈ വലിയ ഞാൻ നടന്നു പോകുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ എന്റെ കണ്ണിന്റെ കാഴ്ച പോകും, ഉറങ്ങിയെണീച്ചാൽ കാഴ്ച ഉണ്ടാവില്ല, അതല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉപദ്രവം സംഭവിക്കും, എന്തെങ്കിലും പ്രയാസം ഉണ്ടാകും, പേടിക്കാൻ. ഈ പേടി നേരത്തെ പറഞ്ഞതാണ്. അതല്ലെങ്കിൽ വലിയനോടുള്ള കടുത്ത സ്നേഹം. ചില ആളുകൾ സുബ്ഹാനുള്ള നിസ്കാരത്തിൽ അഞ്ചു നേരം ഏറ്റവും ഫർളായ ഇബാദത്ത് ഇസ്ലാമിൽ ഒന്നാമത്തെ കർമ്മമാണ്, അത് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു കണ്ണുനീര് പോലും വരാത്തവൻ ജാറത്തിലേക്ക് അങ്ങ് എത്തിപ്പെട്ടാൽ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. സഹോദര, ആരെയാണ് നീ സ്നേഹിച്ചത്? ആരോടാണ് നിനക്ക് വിനയമുണ്ടായത്? ആരോടാണ് നിനക്ക് താഴ്മയുണ്ടായത്?
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
ഇബാദത്തുമായി ബന്ധപ്പെട്ട രണ്ട് പാഠങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇബാദത്തിന്റെ ഷർത്തുകൾ, നിബന്ധനകൾ. രണ്ട്, ഇബാദത്തിന്റെ റുക്നുകൾ. മൂന്നാമത്തെ കാര്യം, ഇബാദത്തുകൾ പല രൂപത്തിൽ ഉയർത്തിരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട നമുക്ക് ഉപകാരപ്രദമായ അറിവുകളിലൊന്നാണ് ഇബാദത്തുകൾ ചില പണ്ഡിതന്മാർ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന്, ഇബാദത്തുൻ ഫിഅലിയ, ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ. ഉദാഹരണത്തിന്, നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഇങ്ങനെയുള്ള ഇബാദത്തുകൾ, അതവൻ ചെയ്യുന്നതാണ്. രണ്ടാമത്തേത്, ഇബാദത്തുൻ തർക്കിയ, ഒരു മനുഷ്യൻ ഉപേക്ഷിക്കുന്ന സന്ദർഭത്തിൽ അവന് ലഭിക്കുന്ന ഇബാദത്തുകൾ. കാര്യം, ഒരു കാര്യം ഉദാഹരണത്തിൽ പഠിക്കാൻ, അത് ഇബാദത്താണ്, ഒരു കാര്യം നമ്മൾ ചെയ്യാൻ. എന്നാൽ ചില സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നത് ഇബാദത്താണ്. എപ്പോഴാണ് ഒരു കാര്യം ഉപേക്ഷിക്കുന്നത് ഇബാദത്താവുക? പണ്ഡിതന്മാർ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന്, അവൻ ഒരു തിന്മ ഉപേക്ഷിക്കണം. രണ്ട്, ആ തിന്മ ഉപേക്ഷിക്കുന്നത് ഉദ്ദേശത്തോടുകൂടിയായിരിക്കണം. മൂന്ന്, അവൻ ആ തിന്മ ഉപേക്ഷിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയായിരിക്കണം. ഇങ്ങനെ ഒരാൾ, ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾ ഇബാദത്തുൻ തർക്കിയ, ഉപേക്ഷയിലൂടെ ഒരു ഇബാദത്ത് ചെയ്തിരിക്കുന്നു. ഒരു കാര്യം ഉപേക്ഷിച്ച് അയാൾ ഇബാദത്ത് ചെയ്തിരിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം തിന്മ ഉപേക്ഷിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവ. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുൻപിൽ നിൽക്കേണ്ടി വരുന്ന ദിവസത്തെ കുറിച്ച് ഓർക്കുകയും ആ ദിവസത്തെ ഭയപ്പെടുകയും ശേഷം തിന്മയിൽ നിന്ന് തന്റെ സ്വന്തം ശരീരത്തെ പിടിച്ചു വെക്കുകയും ചെയ്താൽ എന്താണ് അവന് ഉള്ള പ്രതിഫലം? ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. അവനുള്ള പ്രതിഫലം, അവന്റെ അഭയം, അവൻ അഭയമായി ചെല്ലാനുള്ളത് സ്വർഗത്തിലേക്കാണ്. അവന്റെ അഭയ കേന്ദ്രം സ്വർഗമാണ്. അപ്പോൾ ഇവിടെ വനഹന്നഫ്സ അനിൽ ഹവ, അവൻ സ്വന്തത്തെ ദേഹേച്ഛയിൽ നിന്ന് പിടിച്ചു വെക്കുകയാണ്, തിന്മയിൽ നിന്ന് പിടിച്ചു വെക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം തിന്മയിൽ നിന്ന് സ്വന്തത്തെ പിടിച്ചു വെക്കുക എന്ന, തിന്മ ഉപേക്ഷിക്കുക എന്നത്. കേവലം തിന്മ ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം അവന് പ്രതിഫലം ലഭിക്കുമോ? ഇല്ല. അതാണ് രണ്ടാമത്തെ കാര്യം. ഉദ്ദേശത്തോടുകൂടി, ബോധ്യത്തോടുകൂടി, ബോധത്തോടുകൂടി, ലക്ഷ്യത്തോടുകൂടിയാണ് തിന്മ ഉപേക്ഷിക്കേണ്ടത്. ഉദാഹരണത്തിന്, ഇവിടെ ഞാൻ ഇരിക്കുന്ന സന്ദർഭത്തിൽ, നമ്മളിവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അനേകം തിന്മകൾ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ടാതിരിക്കുകയാണ്. അതുകൊണ്ട് ഗീബത്ത് പറയുന്നില്ല, നമീമത്ത് പറയുന്നില്ല, കളവ് പറയുന്നില്ല. ഇതിനൊക്കെ നമുക്ക് പ്രതിഫലമുണ്ടോ? ഇതിനെല്ലാത്തിനും പ്രതിഫലമുണ്ടോ? ഇല്ല. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉദ്ദേശത്തോടുകൂടിയല്ല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾ ഉദ്ദേശത്തോടുകൂടി ഒരു കാര്യം പ്രവർത്തിച്ചാൽ, ഒരു തിന്മ ഉപേക്ഷിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അന സഈമുൻ ബിബൈതിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറക അൽമിറാ വ ഇൻ കാന മുഹിഖ. ഞാൻ സ്വർഗം ഒരാൾക്ക് ഉറപ്പ് നൽകാൻ തയ്യാറാണ്, സ്വർഗത്തിലൊരു ഭവനം ഒരാൾക്ക് ഉറപ്പ് നൽകാൻ തയ്യാറാണ്. ലിമൻ തറക അൽമിറാ, തർക്കം ഉപേക്ഷിച്ചവന്. വ ഇൻ കാന മുഹിഖൻ, അവൻ ആ തർക്കത്തിൽ വിജയിക്കാനുള്ള എല്ലാ സൗകര്യവും ഉള്ള സമയത്ത്. നോക്കൂ, നിങ്ങൾ ചില സന്ദർഭത്തിൽ തർക്കം നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ട്. നമ്മൾ തർക്കിച്ചാൽ വിജയിക്കില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടല്ല, മറിച്ച് അവൻ തർക്കിച്ചാൽ അവന് വിജയിക്കാൻ സാധിക്കുമെന്നറിയാം. ദുനിയാവിന്റെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി തർക്കിച്ചാൽ അവനത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് അവനറിയാം. പക്ഷേ തറക്കൽ മിറ, അവൻ മറ്റൊരാളുമായി അയാളുമായി തെറ്റാൻ കാരണമാകുമെന്ന് എന്നതുകൊണ്ട്, അതല്ലെങ്കിൽ മനസ്സുകൾക്കിടയിൽ വെറുപ്പുണ്ടാകാൻ കാരണമാകും എന്നതുകൊണ്ട് തർക്കിക്കാൻ പോയില്ല. തറക്കൽ മിറ വൻകാന മുഹഖൻ, അവൻ അർഹതയുണ്ടായിട്ടും തർക്കം ഉപേക്ഷിച്ചു. എങ്കിൽ അവന് സ്വർഗത്തിലൊരു ഭവനം ഞാൻ ഉറപ്പു നൽകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ തമാശയായി പോലും കളവ് പറയുക എന്നത് ഉപേക്ഷിക്കുന്നു എങ്കിൽ അയാൾക്ക് ഞാൻ സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു ഭവനം ഉറപ്പു നൽകാം. തമാശയായിട്ട് പോലും കളവ് പറയുന്നില്ല, അപ്പൊ അവൻ കാര്യത്തിൽ തീരെ കളവ് പറയില്ല. തമാശയായി പോലും കളവ് പറയില്ല. ഈ കാലഘട്ടത്തിൽ ആളുകൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നാണിത്. ജനങ്ങൾ തമാശക്ക് കളവ് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ തമാശക്ക് കളവ് പറയുക എന്നത് ഒഴിവാക്കിയാൽ സ്വർഗത്തിന്റെ മധ്യത്തിൽ അവന് നാം ഞാനൊരു വീട് ഉറപ്പു നൽകാൻ തയ്യാറാണ്. അപ്പൊ ഇത് ഉദ്ദേശത്തിൽ ചെയ്യുന്നതായിരിക്കണം. അങ്ങനെ ഒരാൾ ഉദ്ദേശത്തിൽ ഒരു തിന്മ ഉപേക്ഷിച്ചാൽ അവന് പ്രതിഫലമുണ്ട്. കഴിഞ്ഞില്ല. മൂന്നാമത്തെ നിബന്ധന ഇഖ്ലാസ് ഉണ്ടായിരിക്കുക എന്നതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ചെയ്യുക എന്നതാണ്. ചിലപ്പോൾ ഒരാൾ തർക്കം ഉപേക്ഷിച്ചേക്കാം, അവന് വിജയിക്കാനൊക്കെ സാധ്യതയുണ്ട്. വേറുള്ള ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചോളും, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ അവന്റെ സ്ഥാനമിടിയുമെന്ന ഭയം കാരണത്താൽ ചിലപ്പോൾ ഒരാൾ തർക്കം ഉപേക്ഷിച്ചേക്കാം. നാട്ടിലൊക്കെ എന്തെങ്കിലും വണ്ടി ഓടിച്ചു പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇനി ആൾക്കാരെ മുന്നിൽ നാണം കരണ്ട, അങ്ങനെ ഉദ്ദേശത്തിൽ ചില ആളുകൾ തർക്കം ഒഴിവാക്കിയേക്കാം. പറ്റിയ അവസരമായിരുന്നെങ്കിൽ അവന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറയുന്ന ആളുകളെ കാണാം. അപ്പോൾ മൂന്നാമത്തെ കാര്യം ഇഖ്ലാസ് ഉണ്ടാവുക എന്നതാണ്, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടി ഉപേക്ഷിക്കുക. തെളിവെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്, അവിടുന്ന് പറഞ്ഞു, സബ്അതുൻ യുദില്ലുഹും അല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഏഴ് വിഭാഗം ആളുകൾക്ക് അവൻ തണൽ വിരിക്കുന്നതാണ്. അല്ലാഹുവിന്റെ തണലില്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ആ ദിവസത്തിൽ ആ ഏഴാളുകളെ പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുവാവിനെ എണ്ണിയിട്ടുണ്ട്. വറജുലുൻ ഫലബത്ഹു ഇംറാഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ, നല്ല തറവാടിത്തമുള്ള അതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു സ്ത്രീ അവനെ വിചാരത്തിലേക്ക് ക്ഷണിച്ചു. ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ ഭയക്കുന്നു. നോക്കൂ, നിങ്ങൾ ദാതു ജമാൽ ഭംഗിയുള്ളവളാണ്, ചിലപ്പോൾ ഭംഗിയില്ലാത്തത് കൊണ്ട് ഒരാൾ ഹറാമിലേക്ക് പോകാതിരുന്നേക്കാം. ദാതു മൻസിബവൾ നാട്ടിൽ ഉയർന്ന സ്ഥാനമുള്ളവളാണ്, നാളെ ഒരിക്കൽ അവൾ പുറത്തു പറയുകയില്ല എന്നവൻ ഉറപ്പാണ്. വിചാരത്തെക്കുറിച്ച് അവൾ പുറത്തു പറയില്ല, കാരണം അവൾക്ക് സ്ഥാനമുണ്ട്, അവൾക്ക് പദവിയുള്ളവളാണ്. അപ്പോൾ അവന്റെ മുൻപിൽ പേടിക്കാനുള്ള ഒരേ ഒരു കാരണം എന്താണ്? ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ആ തിന്മയിൽ നിന്ന് വിട്ടുനിന്നാൽ അവന് സുബ്ഹാനല്ലാഹ്, അവന് എന്തെങ്കിലും അമൽ ചെയ്തോ, എന്തെങ്കിലും പ്രവൃത്തി ചെയ്തോ, എന്തെങ്കിലും ഒരു അമലവൻ ചെയ്തോ? ഇല്ല, അവൻ അമൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്, ഒരു പ്രവൃത്തി മാറ്റിവെക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിനുള്ള പ്രതിഫലം വളരെ വലുതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ മൂന്ന് നിബന്ധനകൾ പാലിച്ചാൽ തിന്മകൾ ഉപേക്ഷിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. മാത്രമല്ല, പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, വാജിബാത്തുകൾ, നിർബന്ധമായ കാര്യങ്ങൾ, സുന്നത്തുകൾ, ഇവ പ്രവർത്തിക്കുക എന്നത് സർവ മനുഷ്യർക്കും സാധിക്കുന്നതാണ്. എന്നാൽ മുൻഗാമികൾ മത്സരിച്ചത് ഹറാമുകൾ ഉപേക്ഷിക്കുന്ന കാര്യത്തിലാണ്. അത് സത്യസന്ധന്മാർക്കല്ലാതെ സാധിക്കുകയില്ല, അത് സുദ്ദീഖുകൾക്കല്ലാതെ കഴിയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സത്യസന്ധത പാലിച്ചവൻ, ആ സത്യസന്ധത പരിശോധിക്കുന്ന ഘട്ടങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവും ചെയ്യും. ചില ആളുകൾ വിചാരിക്കല്ലേ, തിന്മയുടെ ഒരു സാഹചര്യം ഉണ്ടാവാതെ ഒരു മുറിക്കുള്ളിൽ അടച്ചിരുന്നിട്ട് രക്ഷപ്പെടണമെന്നാണ്. അങ്ങനെയല്ല, ദുനിയാവിൽ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ മുന്നിലുണ്ടാവും. ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായി സാഹചര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരും. ആ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുന്നവൻ, ഹറാമുകളിൽ വിട്ടു നിൽക്കാൻ കഴിയുക, അതാണ് സിദ്ഖിന്റെ സത്യസന്ധതയുടെ അടയാളം. അത് മഹത്തരമായ ഇബാദത്തിൽ പെട്ടതാണ് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാ, അടുത്ത ആഴ്ച മുതൽ ഓരോ ഇബാദത്തുകളും നമുക്ക് പഠിക്കാനുണ്ട്. ഈ പറഞ്ഞ ഇനങ്ങൾ ഓരോന്നും ഇസ്ലാമിലെ മഹത്തരമായ ഇബാദത്തുകളാണ്. അവയുടെ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാ അടുത്ത ആഴ്ച മുതൽ പഠിക്കാം. وهذا والله تعالى أعلم بالصواب، صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.